വാചകം ഇങ്ങനെ എഴുതി.
When Paul, Apostle Paul wrote to the Philippians, he had mentioned something like this.
ഞാൻ മക്കദോനിയയിൽ നിന്ന് പുറപ്പെട്ടാറെ, നിങ്ങൾ മാത്രമല്ലാതെ മറ്റൊരു സഭയും വരവ് ചെലവ് കാര്യങ്ങളിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല.
When I went to Macedonia, or when I depart from Macedonia, no church shared with me concerning giving and receiving, but you only.
ഇത് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്തിനാണ് ഞാൻ പറയുന്നല്ലേ.
You heard this, you might have been thinking why I have said this.
ഇത് പറയാനുള്ള കാരണം ബെഥനി ബൈബിൾ സ്കൂളിനോട് ബന്ധപ്പെട്ടാണ്.
The reason why I say this is with regard to Bethany Bible School.
കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഞങ്ങൾ ചിലര് ഈ ബെഥനി ബൈബിൾ സ്കൂളിന്റെ ചുമതല ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു.
For the last 4 years we have had to take responsibility of that Bethany Bible School.
ഇന്ത്യയിലെ പ്രധാന സഭകളുടേതായിട്ട് ആദ്യം ആരംഭിച്ച ബൈബിൾ സ്കൂളാണ് ബെഥനി ബൈബിൾ സ്കൂൾ.
And the first Bible school that was started in India by the brethren is the Bethany Bible School.
ഇതേക്കുറിച്ച് റോയിച്ചാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം.
I believe Roychan has already shared that with you.
നെയ്യപ്പത്തിന് നെയ്യ് അല്പം കൂടിയാലും കുഴപ്പമില്ല എന്നുള്ളത് ഞാൻ പറയുകയാണ്.
Even if I say something more also, it doesn't matter.
1949-ലാണ് ഈ ബൈബിൾ സ്കൂൾ ആരംഭിച്ചത്.
This Bible school was started in 1949.
അന്ന് ഒരു ബൈബിൾ സ്കൂൾ ഇന്ത്യയിലില്ല ബ്രദറുകാരുടേതായിട്ട്.
And at that time, there was no other Bible school started in India by brethren.
ധാരാളം ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു, സഭകളുണ്ടായി, സുവിശേഷകന്മാരുണ്ടായി, പക്ഷേ അവർക്ക് ശരിയായ ഒരു പരിശീലനം കൊടുക്കാൻ സ്ഥാപനം നമുക്കില്ലായിരുന്നു.
There were many believers and many churches being formed throughout India, but there was no institution that could give them the right teaching.
ആ സമയത്ത് കോട്ടയത്ത് കെ ജി തോമസ് എന്ന ദേവദാസൻ തന്റെ സ്വന്തം നിലയിൽ ഒരു ബൈബിൾ സ്കൂൾ ആരംഭിച്ചു.
And at that time the Lord servant KG Thomas, he started a Bible school in his own house.
അത് ചുരുക്കഞ്ഞല വർഷങ്ങളെ നടന്നുള്ളൂ.
But that only was able to continue for a few years.
അതിൽ അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടെ സഭകളുടെ പൊതുവായിട്ടൊരു ബൈബിൾ സ്കൂൾ ഉണ്ടാകണം.
But he had a great desire that we should have a Bible school that belongs to our brethren churches.
എന്നാൽ അതേക്കുറിച്ച് അവിടെ ഇവിടെ ചർച്ച നടന്നല്ലാതെ ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടായില്ല.
There were many discussions about it, but nothing came to fruition.
ആ സമയത്ത് ന്യൂസിലൻഡിൽ നിന്ന് ജി എൽ ഫൗണ്ടൻ എന്ന ഒരു മിഷണറി കുമ്പനാട് വന്നു.
And at that time there was an evangelist or a missionary from New Zealand, ജി എൽ ഫൗണ്ടൻ, who had come there to കുമ്പനാട്.
അദ്ദേഹം പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ച് കുമ്പനാട് ഉണ്ടായിരുന്ന സമയത്ത് 4 സഹോദരന്മാര് ഇംഗ്ലണ്ടിൽ നിന്ന് സന്ദർശനത്തിനായിട്ട് വന്നു.
He stayed in different places, but when he was in Kumbanad, there were four missionaries who came there from England.
അപ്പോൾ അവര് പറഞ്ഞു അവരെ 400 പൗണ്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്.
But and they said they had with them 400 pounds.
അത് എന്തെങ്കിലും പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കാം.
And they can be used for any ministry.
അപ്പോൾ ഫൗണ്ടൻ സാഹിബ് ചില സഹോദരന്മാരോട് പറഞ്ഞു 400 പൗണ്ട്സ് വന്നിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രവർത്തനം ചെയ്യാം.
And so the evangelist fountain, he told the brethren, we have 400 pounds, we can use that for any ministry.
ഇതിനെ പറഞ്ഞാൽ ആ പണം കൊണ്ടാണ് ഈ ബൈബിൾ സ്കൂൾ ആദ്യം ആരംഭിക്കുന്നത്.
To make it short, it is that funds that this Bible school was started.
ഒരു വർഷം കുമ്പനാട് സഭാ ഹാളിൽ നടന്നു.
For 1 year it was in the Kumbanad the hall.
പിന്നീട് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ മാറി മാറി ഒരു മൊബൈൽ ബൈബിൾ സ്കൂൾ ആയിട്ട് നടക്കേണ്ടി വന്നു.
And in the following years it was conducted in many places throughout Kerala as a mobile Bible school.
പിന്നീട് നോയൽ സാഹിബ് അദ്ദേഹത്തിന്റെ മരണശേഷം ബംഗ്ലാവ് കാലിയായപ്പോൾ അവിടേക്ക് ബൈബിൾ സ്കൂൾ മാറ്റി, പിന്നീട് പുതിയ കെട്ടിടവും പണിതു, ഇപ്പോൾ നടന്നു വരികയാണ്.
And later Noel, evangelist Noel, when he moved on, his bungalow was used as a Bible school. Now that has been renovated and that is being used.
25 varshangal VT Mathai enna devadasan ayirunnu adinte chumalakaran.
For the last 25 years evangelist VT Mathai was responsible for conducting it.
Sthapakanmaraya aalukal 3 peraanullathu, GL Fountain, KG Thomas, PV George Thiruvalla, ivar 3 perayirunnu.
There were 3 founding members, Evangelist Fountain, KG Thomas and
PV George. കഴിഞ്ഞ ഏതാണ്ട് 27 വർഷങ്ങൾ CA ജോർജ് എന്ന ഒരു ദൈവദാസൻ വളരെ ഭംഗിയായിട്ട് ബൈബിൾ സ്കൂൾ നടത്തി.
And for the last 27 years the Lord servant CA George, he was responsible for the institution for the last 27 years.
എന്നാൽ അദ്ദേഹത്തിന് 4 പ്രാവശ്യം 5 പ്രാവശ്യം ചെയ്തു, കോവിഡ് പല പ്രാവശ്യം വന്നു, ഭാര്യയ്ക്ക് ക്യാൻസർ ആയി, കേരളത്തിൽ നിൽക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം മകന്റെ കൂടെ നാഗ്പൂരിലേക്ക് താമസം മാറ്റി.
And but he had several angioplasties, he had COVID several times, and because of many difficulties he had to move to Nagpur to stay with his son.
Appol idu Bible school ninnu pogunna oru sthithi undayi, nadakkera ennoru dharana undayi.
So it came to a situation where the Bible school might not continue.
Bible school ഞാൻ അവിടെ പഠിച്ച ഒരാളാണ് 78 ൽ.
I was one who studied there in 1975.
കേരളത്തിലും ഇന്ത്യയിലും ഉള്ള സുവിശേഷകന്മാർ നല്ല മക ആളുകളും അവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ്.
And a good majority of the evangelists who are ministering in Kerala and in different parts of India have studied there.
അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഒരു കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ചപ്പോൾ ഇതെങ്ങനെയെങ്കിലും നടന്നു പോകണം എന്നൊരു വലിയ ആഗ്രഹവും ഭാരവും എനിക്കുണ്ടായിരുന്നു.
And I have been teaching there for many years and I was a member of the committee and I had a great desire that this ministry should continue.
അപ്പോൾ അതിന്റെ ചുമതലക്കാരിൽ ഒരാളായിട്ട് ഞാൻ വരേണ്ടതായിട്ട് വന്നു. സാഹചര്യം അങ്ങനെയായി.
And the situation became that I had to be become responsible for it.
പല തടസ്സങ്ങളും ഉണ്ടായി, കാരണം കാര്യമായ ഫണ്ട് ഒന്നുമില്ല. ഫണ്ട് ഇല്ലാത്ത ഒരു പ്രസ്ഥാനം ആരാ ചുമതല എടുക്കുന്നത്?
And there were many obstacles. There was no funding. Who can take care of an institution without funding?
അപ്പോൾ പ്രായമുള്ള ആളുകളൊക്കെ കോവിഡ് ആയപ്പോൾ അവരെല്ലാവരും അങ്ങ് റിട്ടയർ ആയി, അവരെല്ലാം പിന്മാറി.
And when the older generation, when they had covid, they retired and they handed it over.
Appo panathinte karyam kaiyaram cheyan varunna midukkanaya oru aale aavashyamayittu vandu, enikku adu kazhivilla.
And so there was a need for a person who could handle the finance.
Anganeyana nammude Rohichayan adile secretary and treasurer aayathu.
And that is how Rohichayan became the secretary and treasurer.
Adhe kanakkinte midukkine kurichu njan parayanda aavashyamillallo.
I do not need to tell about his accounting skills.
ഇന്ന് അദ്ദേഹമാണ് അതിന്റെ സാമ്പത്തിക കാര്യങ്ങളുടെ ചുമതല നടത്തുന്നത്.
And he is handling the financial matters.
ഒരു 11 പേരുള്ള കമ്മിറ്റി ഉണ്ട്, 5 പേരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്.
There is a committee of 11 members and an executive committee of 5 members.
AJ ഉമ്മൻ സാർ ആണ് അതിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി.
And AJ ഉമ്മൻ സാർ is the assistant secretary.
ഏത് സമയത്തും രാവും പകലും ഒക്കെ അദ്ദേഹത്തിന്റെ സേവനം ഞങ്ങൾ കിട്ടുന്നുണ്ട്.
And we are able to experience his ministry at any time during the day and night.
പിന്നെ പി ജി ജെയിംസ്, കെ സി ജോൺസൺ ഇവരൊക്കെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്.
And പി ജി ജെയിംസ് and കെ സി ജോൺസൺ, they are all helping us in this ministry.
ഞാൻ നാട്ടിലുള്ള സമയത്ത് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ബൈബിൾ സ്കൂളിലായിരിക്കും.
And whenever I'm in Kerala, mostly every day from Monday to Friday, I will be in the Bible school.
ഞങ്ങളുടെ സാമ്പത്തികമായ വലിയ പരാധീനത ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്നു.
There was a time when we were facing great financial difficulty.
പല സ്ഥലത്തുള്ള ദൈവമക്കൾ സഹായിച്ചതുകൊണ്ടാണ് ഈ 4 വർഷമേ നടന്നത്.
And it is because of the funding and help from the brethren in different places that the ministry was able to continue.
എന്നാൽ ഫിലിപ്പിയരോട് പൗലോസ് പറഞ്ഞ പോലെ ദോഹ ബർണ അസംബ്ലി അല്ലാതെ ഒരു സഭയും കൃത്യമായി ഇങ്ങനെ ഞങ്ങളുടെ വരവ് ചെലവ് കാര്യങ്ങളിൽ കൂട്ടായ്മ കാണിച്ചിട്ടില്ല.
But like Apostle Paul told the Philippians no other church other than Doha Brethren Assembly has been giving regularly for that ministry.
ഇടയ്ക്കിടയ്ക്കൊക്കെ സഭകൾ തരും, വ്യക്തികൾ തരും, എന്നാൽ സ്ഥിരമായിട്ട് തരുന്ന ഈ ഒറ്റ സഭയേ ഉള്ളൂ.
Even though there are ministries, there are people who contribute on and off, there is only one church that contributes on a regular basis.
அது നേരത്തെ കൊടുക്കുന്നവരാണ് എനിക്കറിയാം, പല 4 വർഷത്തിനിടയിൽ എനിക്കറിയാം എല്ലാ 2 മാസം കൂടുമ്പോഴും ഒരു ഗിഫ്റ്റ് ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കും.
I don't know how it was earlier, but in these last 4 years we have seen the gift coming from here every 2 months.
അതിനെ ഞങ്ങൾ ഹൃദയംഗമായി നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്.
And for that we'd like to make known our heartfelt thanks.
ഈ 4 വർഷങ്ങൾക്കിടയിൽ ഞങ്ങൾ പുതിയ പുതിയ പല പ്രോഗ്രാംസ് തുടങ്ങാൻ ഇടയായി.
And in these last four years we have been able to start many new programs.
அதில ഒന്നാണ് ഓഫ് ക്യാമ്പസ് ട്രെയിനിങ്.
And one of that is off campus training.
ആസാമിൽ നടന്നു കഴിഞ്ഞു.
It has already been completed in Assam.
കുമളിയിൽ 2 വർഷം നടന്നു.
Two years it was there in Kumli.
ഇപ്പോൾ ഞങ്ങൾ മലബാർ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്.
And now we are focusing on Malabar.
അവിടെ 100-ലധികം ആളുകൾ ഒന്ന് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പഠനത്തിനായിട്ട് വരും.
And around 100 people are coming from Monday to Friday for that study.
രണ്ട് പ്രാവശ്യം നടന്നു, ഇനിയും തുടർമാനമായിട്ട് നടത്താൻ ആഗ്രഹിക്കുകയാണ്.
It has already taken place twice and we'd like to continue that ministry.
ഇത് സഭകളെ സജീവമാക്കുന്ന ഉദ്ദേശത്തോടെയാണ് ഓഫ് ക്യാമ്പസ് ട്രെയിനിങ് നടത്തുന്നത്.
And it is for the purpose of making the churches more active that we are conducting these off campus trainings.
അത് ബൈബിൾ സ്കൂളിന്റെ സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുകയാണ്.
And we are teaching them according to the syllabus in the Bible school.
കൂടെ ധാരാളം ഔട്ട്റീച്ച് വർക്കുകൾ നടക്കുന്നുണ്ട്.
And apart from that we also having a lot of outreach ministries.
കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന മുഖാന്തരം 4 കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അടിച്ചപ്പോൾ സഭയിലേക്ക് വരാനിടയായി.
And because of the outreach ministry last year there were 4 families who were able to come into the fellowship of the church.
Adil oru kudumbam kooda ippol vannondirikkana.
And one more family is coming forward.
Angana tharalam pravartanam nadathuvar ningal pratheegam orthu prarthikkanam.
And so there are many ministries that are going on. We request your sincere prayers.
Idine annual report ella varsham prasidhikkarundu.
An annual report is published every year.
Naan korchu copies kondunnittundu, adu ningalku edukkavunnana.
I have brought a few copies, you can take that with you.
അപ്പോൾ എല്ലാ 2 മാസം കൂടുമ്പം ഞങ്ങൾക്ക് കാശ് കിട്ടാറുണ്ട്.
സോ വി ഗെറ്റ് യുവർ ഗിഫ്റ്റ് എവറി 2 മന്ത്സ്.
തെസ്സലോനിക്കയോട് പറഞ്ഞു അതിൽ നിങ്ങൾ അധികമധികമായിട്ട് വർദ്ധിച്ചു വരണമെന്നാണ്.
And as he said, Thessalonians, you must increase more and more in
that. 47 വർഷങ്ങളിലെ എന്റെ പ്രവർത്തനത്തിൽ ഇതുവരെ ആരോടും പണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ട സമയം കൊണ്ടാണ്, പക്ഷേ ആരോടും പണം ചോദിച്ചിട്ടില്ല.
In the 47 years of ministry, even though we had to go through many difficulties, I have never asked for funds with to anybody.
And then evada poyalum bible kondu cash chodikkey medikkan cheyyum.
But wherever I go, I ask and get for the bible school.
Videshatha rajyangale pogumbol enna kayil panam tharan parayilla, aichu kodutha madhi, enna kayil njan panam vaangiyilla.
And whenever I go outside, I tell them I don't take anything in my hand, I just ask them to send it to the school.
Ningal venda cheyyunnu enikkariyam.
I know you will do what is required.
നമ്മൾ ഇന്ന് നമ്മുടെ ചിന്തിച്ചു വരുന്ന ഭാഗത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെ ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്.
Today for our meditation, I'd like to continue in along the lines of what we were studying.
നമ്മൾ വിചാരിച്ച പോലെ എല്ലാ പോർഷനും കവർ ചെയ്യാൻ നമുക്ക് പറ്റിയില്ല.
We were not able to cover all the portions that we had desired.
വിജയകരമായ ആത്മീയ ജീവിതം, കുടുംബം എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ പഠിച്ചില്ല.
We did not study about the victorious Christian life and family.
അതേക്കുറിച്ച് ചില കാര്യങ്ങൾ ഇന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്.
And so I'd like to share a few points from that today.
ഇതിനിടയ്ക്ക് വിജയകരമായ ജീവിതം, ആത്മീയ പുരോഗതി എന്നുള്ള വിഷയം നമ്മുടെ VBSലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനിടയായി.
We were able to take the portion of victorious life and spiritual growth for the VBS teens.
അവിടെ കുഞ്ഞുങ്ങളെ, ബാല്യക്കാരെ, പിതാക്കന്മാരെ എന്നുള്ള ആ സംബോധനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി.
And we were there was an explanation given for the three groups that we addressed: the little children, young men, and fathers.
ഇന്ന് കുടുംബത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ചിന്തിക്കാം.
And tonight let's meditate from 1 John chapter 1 verses 1 to 6 regarding the family.
ഇവിടെ കുടുംബത്തെ കുറിച്ച് ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത്, കർത്താവിനെ കുറിച്ചാണ്.
Here there's nothing here mentioned about family, it's about the Lord Jesus Christ.
അപ്പോൾ വേദപുസ്തകത്തിന്റെ വ്യാഖ്യാന രീതിയിൽ പ്രധാനപ്പെട്ട കോണ്ടെക്സ്റ്റിൽ പഠിപ്പിക്കണം എന്നുള്ള പല വായിക്കണം എന്നുള്ളതാണ്.
And the main truth that when we study the word of God, it has to be studied based on the context.
ഇവിടെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റി എടുക്കുകയാണ്.
But here we are keeping aside the context.
നമുക്ക് വായിച്ചു നോക്കാം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ.
Let us read verses 1 to 6.
കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്?
What is a family?
ഒരുപാട് നിർവചനങ്ങൾ പറയാറുണ്ട്.
There are many definitions given for family.
എന്നാൽ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ്.
But here I'd like to say one word.
കുടുംബം സമം സന്തോഷം.
കുടുംബം or family equals happiness or joy.
കുടുംബം സന്തോഷം.
Family means joy.
അങ്ങനെയാണോ?
Is that the case? ജോയ്
എപ്പോഴും ഉണ്ടോ?
ഇസ് ഇറ്റ് ദേ ഓൾവേസ്?
എപ്പോഴും ഉണ്ടാകുകയല്ല.
ഇറ്റ് വോണ്ട് ബി ദേ ഓൾവേസ്.
ഈ പറയുമ്പോൾ ഒരു ആത്മാർത്ഥത വേണമല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം, എപ്പോഴും സന്തോഷം, എപ്പോഴും സന്തോഷമല്ല.
When I say I should be sincere in what I'm saying, so it is not always joy.
ഈ ഭാവന ലോകത്തിൽ പറയാൻ എനിക്ക് ഇഷ്ടമില്ല, പ്രായോഗികമായിരിക്കണം.
We must be not imaginative but be practical.
ഈ കത്തോലിക്കൽ ഒരു കാപ്പിപ്പൊടി അച്ഛനുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ?
Have you heard of the Kapipudi Achan in
adeyathinte kudumbathe kurichulla prasangangalokke viral aanu.
All his messages about the families are viral.
Appo njan randum nanu kelkkundayi.
I was able to hear two.
Pinne kekkan aagrahillade ayi, adine kaaranam ee parayunna idehamadi aadhu bandhavilla, seriyalle kalyanam kadikkatha aala.
After hearing two or three messages, I decided not to hear because he has no relationship with what he is saying because he is not married.
അദ്ദേഹത്തിന് എങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ പറയാൻ പറ്റുന്നത്?
How can he say about the family relationship?
അതുകൊണ്ട് പ്രായോഗികമായ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും കഴിയാം.
So let us study practically.
കുടുംബജീവിതം എപ്പോഴും സന്തോഷകരമല്ല.
Family life is not always happy.
ഇന്നത്തെ യുവതലമുറയ്ക്ക് വന്നിരിക്കുന്ന ഒരു ഒരു കുഴപ്പമായ കാര്യത്തിൽ അവരെ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഭാവന ലോകത്തിലാണ് കാണുന്നത്.
The problem that the youngsters nowadays face is that they see married life or family life as something as a dream.
യാതൊരു പ്രശ്നവും ഇല്ലാതെ എപ്പോഴും സന്തോഷവും ചിരിയും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് അവർ പലരും ഭാവനയെ കാണുന്നത്.
That is what they imagine it to be, a life full of joy and no problems and always happy.
അത് ഈ മീഡിയയുടെ ഒരു സ്വാധീനമാണ്.
And that is because of the influence of media.
എന്നാൽ കുടുംബം എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും.
But family means there will be joys and sorrows.
അപ്പോൾ തട്ടുമുട്ടും ഒക്കെ ഉണ്ടാകും.
There might be tiffs,
ups and downs.
Ups and downs.
എന്നാൽ ഇതിന്റെ ഒക്കെ ഇടയിൽ സന്തോഷിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് ദൈവമക്കളുടെ കുടുംബ ജീവിതത്തിന്റെ പ്രത്യേകത.
But the speciality of a godly family is that in the midst of all of this they will be able to continue joyfully.
ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഇടപെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിവാഹമോചനവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിസ്സാരമായ കാര്യങ്ങളുടെ പേരിലാണ്.
When we get involved in problems that are causing families to separate, the reason for that might be very minor.
ചെറിയ കാര്യങ്ങൾ വലുതായി 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 വരുന്നതാണ്.
Small things become huge.
അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണ് ജീവിതമെങ്കിൽ ഇത് വേണ്ടെന്ന് തീരുമാനിക്കുകയാണ്.
When small problems happen, is this how a life partner is, or is this how marriage is, and based on that they decide not to continue.
അപ്പോൾ നമുക്ക് ഏത് പ്രശ്നത്തിന് പരിഹാരം തരാൻ ഒരാളുണ്ടെന്നുള്ള ബോധ്യം പലപ്പോഴും ഉണ്ടാകാറില്ല. ഏത് പ്രശ്നത്തിന് പരിഹാരം തരാൻ ഒരാളുണ്ട്.
There is one who can give a solution to any problem.
നമുക്കറിയാമല്ലോ നമ്മുടെ കർത്താവിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ അടയാളങ്ങളുടെ ആരംഭമായിട്ട് ചെയ്തത് കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കുകയായിരുന്നു.
We know that when the Lord Jesus Christ started his ministry, the first sign that he or wonder that he performed was at the wedding in Cana.
നിങ്ങൾക്കറിയാമല്ലോ ഈ കല്യാണ വീട്ടിൽ വീഞ്ഞില്ലാതെ വരിക ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം ഇല്ലാതെ വന്നാൽ ഉണ്ടാകുന്ന നാണക്കേട് അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം.
You know the problem, the embarrassment involved with the main food item, wine being missed out in a wedding.
വീട്ടിൽ വീഞ്ഞില്ല വിരുന്നുകാർ ധാരാളം വന്നിരിക്കുക.
There is no wine and all the guests have come.
കാരണം കല്യാണം കഴിഞ്ഞ 6 ദിവസം വിരുന്ന് വീട്ടിൽ നടക്കാറ് 6 ദിവസം വീട്ടിൽ വിരുന്നുണ്ടായിരിക്കും.
And the for 6 days in the house where the wedding is taking place there will be a feast.
ഈ 6 ദിവസവും മണവാളനും മണവാട്ടിയും പുറത്തു വരികയല്ല വീടിനകത്ത് ഉള്ളിലെ മുറിയിൽ തന്നെ ആയിരിക്കണം എന്നാണ് വ്യവസ്ഥ.
And the custom is that the bride and the groom, they do not come out, they stay inside the house.
ഏഴാമത്തെ ദിവസമാണ് ആഘോഷം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്.
The 7th day is the most grand celebration.
അന്നാണ് മണവാളനും മണവാട്ടിയും ജനത്തിനു മുമ്പാകെ വരുന്നത്.
And that is when the bride and the groom, they come forward to the people who are the guests.
അന്ന് ആഹാരം ഇല്ലാതെ വന്നാലോ?
And on that day if there's no food,
അടിപിടിയും ബഹളവും എല്ലാം ഉണ്ടാകാം.
There could be many arguments and fights.
സന്തോഷം ഇല്ലാതെ വരാം.
There could be no joy.
എന്നാൽ അവിടെ കർത്താവ് ആദ്യമായിട്ട് വെള്ളം വീഞ്ഞാക്കി.
And but that is a place where first the Lord turned water into wine.
ദൈവത്തിൽ വീഞ്ഞ് സന്തോഷത്തെ കാണിക്കുന്നതാണ്.
In the word of God, wine shows joy.
ന്യായാധിപന്മാർ 9:13 ദൈവത്തെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുന്ന സന്തോഷ രസം അല്ലെങ്കിൽ വീഞ്ഞ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്.
We read in Judges 9:13 that wine is the drink that brings joy to God and men.
അപ്പോൾ സന്തോഷം ഇല്ലാത്തിടത്ത് സന്തോഷം തരാൻ കർത്താവിനെ കൊണ്ട് കഴിയും.
So where there is no joy, the Lord is able to bring joy into that situation.
സ്നേഹം ഇല്ലാത്തിടത്ത് സ്നേഹം തരാൻ കർത്താവിനെ കൊണ്ട് കഴിയും.
Where there is no love, the Lord is able to bring love into that situation.
പ്രശ്നങ്ങൾ ഉള്ളിടത്ത് പ്രശ്നം പരിഹരിക്കാൻ കർത്താവിനെ കഴിയും.
And when there are problems, the Lord can solve those problems.
അപ്പോൾ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ നടുവിലാണ് സന്തോഷം അധികമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നത്.
And so it is in the midst of the adverse situations that we face that we will be able to live joyfully.
നിങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കൂടുതൽ സ്നേഹം ഉണ്ടാകുന്നത് കുറച്ച് പണക്കുണ്ടായി കഴിയുമ്പോഴാണ്.
Husband and wife will have more love among them when usually after a fight.
Seriyano?
Is that true?
Alle.
Is it not?
Ibada ellarku edakkedakke prayasangalukke undagarundo kudumbathil.
Are there people here who have any problems in their families?
Ellarum vishuddhamma doodammara nadiyunnallo. Endengilum okke undayikondirikkunne.
there is mostly is something or the other.
Appo kalyanam kadikkan povunna oru orangane prashnangal okke undaagum.
And even for those who want to get married in the coming days, you know that there will be problems.
Endal undayalum nirashapadanda kaariyalla, there is a way out.
There's no need to be discouraged, but there's a way out.
Yanada vicharikkumbol ende manasilekku Habakkukkinte pusthakathile rendu vaakyangal orma varaarundu.
And when I think about all this, there are 2 verses from Habakkuk that come to mind.
Habakkukkinte pusthakam 3rd chapter.
Habakkuk chapter 3.
17, 18, 19 വാക്യങ്ങൾ.
ബൈബിൾ
സൊസൈറ്റിയുടെ ബൈബിൾ ആണെങ്കിൽ 885-ാമത്തെ പേജ് ആണ്. പെട്ടെന്ന് ഈ ചെറിയ പ്രവാചകന്മാരെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാകും. നമ്മളവിടെ വായിക്കുന്നത് 17, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിനും നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഇല്ല 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 ഇല്ലായ്മ തന്നെയാണ്, പല കാര്യങ്ങളും ഇല്ലാതെ വന്നേക്കാം.
The first verse, verse 17, we read, though the fig tree may not blossom, nor fruit be on the vines, though the labor of the olive may fail, and the fields yield no food, though the flock may be cut off from the fold, and there be no herd in the stalls. In all this, they are saying there's something is not there.
എന്നാൽ 18-ാമത്തെ വാക്യമോ?
Verse 18.
എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും.
Yet I will rejoice in the Lord, I will joy in the God of my salvation.
ഇങ്ങനെയാണെങ്കിലും ആനന്ദിക്കും സന്തോഷിക്കും.
Even if all of this is not there, I will rejoice and I will joy.
ആ രണ്ടാമത് joy in the Lord എന്ന് പറഞ്ഞിരിക്കുന്നത് ഉപയോഗിക്കുന്ന വാക്കിന്റെ ശരിയായ അർത്ഥം to spin around എന്നാണ്. To spin around.
The correct translation for joy is to spin around.
Spin ചെയ്യാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ.
What is the meaning of spin?
ഒരർത്ഥം വാഷിംഗ് മെഷീനിൽ തുണി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ തുണി നനച്ചല്ല കഴിയുമ്പോൾ അതിനെ സ്പിൻ ചെയ്യും അല്ലേ?
In a washing machine, where after the clothes are washed, it is there's a spinning cycle.
എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ പിഴിയും, പിഴിഞ്ഞ് 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 അതിലെ വെള്ളം ഒട്ടും ഇല്ലാതെയാകും.
So it's like a drying process where completely the water is taken out.
അപ്പോൾ ജീവിതത്തിലെ സന്തോഷത്തിന്റെ ആ വെള്ളമെല്ലാം പിഴിഞ്ഞ് 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 കളഞ്ഞ് നമ്മൾ ഡ്രൈ ആക്കും.
So the joy of life is wrung out through that spinning.
ഇത് എത്രയോ ജീവിതങ്ങളുടെ അനുഭവമാണ്, വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിലെല്ലാം ഇങ്ങനെ സ്പിൻ അറൗണ്ട് ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കും.
And this is the experience of many in their lives that they are spun or wrung out and the joy is completely oozed out.
Apradeekshithamaya samayathu rogangal undaagumbol, saambathiya prashnam undaagumbol, joli pogumbol, parents ne prayasam undaagumbol, makkalku rogam undaagumbol, parajayam undaagumbol, ella spin around aanu orkanam.
And we at unexpected times when we lose our jobs or when we have financial difficulties or we have some sickness or our children have problems or parents have problems, we have to remember that this is like a spinning around.
Engilum naan Yehovahil aanandikkum,
yet I will rejoice in the Lord.
Aanandam ennulla rejoice ennulla vaakkine seriyaya artham jump up and down na moolodu thaavudum chaaduga na.
The correct translation for the word rejoice used there is to jump up and down.
Nammude kochu kuttikalukku അപ്രതീക്ഷിതമായ സമയത്ത് അവർ ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു.
ജസ്റ്റ് ഇമാജിൻ ദാറ്റ് വി ആർ ഗിവിംഗ് അവർ സ്മോൾ ചിൽഡ്രൻ ഗിഫ്റ്റ് അറ്റ് ആൻ അൺഎക്സ്പെക്ടഡ് മൊമെന്റ്.
നിങ്ങൾ കണ്ടോ കുട്ടികൾ ആദ്യം ചെയ്ത കാര്യം എന്താണെന്നുള്ളത്?
Do you see what they do?
ആ ഗിഫ്റ്റ് കയ്യിൽ പിടിച്ച് മുകളിലോട്ട് താവടും ചാടും.
They will hold that gift and they will jump up and down.
ഇതൊരു എന്ത് ചെയ്യണം അറിയാൻ പാടില്ല.
Because they do not know what to do.
അപ്പോൾ കഷ്ടതയുടെ നടുവിലും കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിലും കുതിച്ചു ചാടാനും താഴോട്ടും മുകളിലോട്ടും ചാടാനും കഴിയുന്ന ജീവിതമാണ് വിശ്വാസ ജീവിതം.
And in the midst of all the difficulties that are encountered by a family, in the midst of all of those difficulties, when we are able to jump up and down, that is the true spiritual or Christian married life.
Adina kaaranam Yehova undennallana, devam koodi undennallana,
because the Lord is there with us.
Angana kartavu nammude koodi undengil edu prathisandhigale neridan nammude kudumba jeevithangalukku kaliyum kaliyanam.
So if the Lord is there along with us, then we will be able to face any situation. We should be able to face any situation.
Angane engil kudumba kodathi pogandi variyilla, divorce inde avashyam undagilla, santoshamayi jeevikkan kazhiyum.
And in so if we are doing that way, we do not have to approach family courts, we do not have to think about divorce, we do not have to think about all these things.
Idinulla oru anjaaru margangal njan parayanu vicharikkanu.
And so I'd like to share with you five or six ways.
ഒന്നാമതായിട്ട് യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം ആദ്യം മുതലുള്ളതെന്നാണ്.
In first John, when we come back to chapter 1 verse 1, we say that which is from the beginning.
നമ്മൾ ഇതേക്കുറിച്ച് പഠിക്കുകയുണ്ടായി.
We studied about that.
ആദ്യം എന്ന് പറഞ്ഞ കർത്താവായ യേശു മനുഷ്യനായിട്ട് വന്ന് ആ ദൈവമനുഷ്യനെ യോഹന്നൻ പരിചയപ്പെട്ട ആ ആദ്യ നാൾ മുതൽ.
And this is when the Lord Jesus Christ came as a man, and when John was introduced to him, from that beginning, that is the beginning here.
യോഹന്നാൻ യേശുവിനെ കുറിച്ച് നേരത്തെ അറിയാം.
John knew about the Lord Jesus Christ earlier.
കാരണം മാനുഷികമായി പറഞ്ഞാൽ അവർ cousins ആണ്, ചേട്ടത്തിയുടെ അനിയത്തിയുടെ മക്കളാണ്.
Because they are actually cousins.
എന്നാൽ യോഹന്നാൻ അതേക്കുറിച്ച് പറയുന്നില്ല.
But he is not saying about that.
അവന്റെ പൂർവകാല നിത്യതയെക്കുറിച്ച് പറയുന്നില്ല.
He is not talking about the eternity past.
ഞങ്ങൾ കേട്ടത്,
what we heard,
ഞങ്ങൾ കണ്ടത്,
what we have seen,
ഞങ്ങൾ നോക്കിയത്,
what we have looked upon,
ഞങ്ങൾ തൊട്ടത്,
and what our hands have handled.
ഇത് പറയുമ്പോൾ യോഹന്നാനെ കർത്താവ് വിളിച്ച ആ നാൾ മുതലുള്ള കാര്യങ്ങളാണ്.
And so this is when he is saying that when from the day when the Lord Jesus Christ called him.
യോഹന്നാനും സഹോദരനും വല നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ യേശു വിളിച്ചു അനുഗമിക്കാൻ പറഞ്ഞു.
And when John and his brother were mending the nets, the Lord called them.
ആ ദിവസം മുതലുള്ള കാര്യമാണ് യോഹന്നാൻ പറയുന്നത്.
And John is saying about starting from that day onwards.
അതിനെ പുറകിലത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല.
He is not saying anything before that.
അന്ന് ഇവർ തമ്മിൽ സ്വീകരണം ഉണ്ടായി.
And so there was a reception.
യേശു യോഹന്നാനെ സ്വീകരിച്ചു.
The Lord Jesus Christ accepted John.
ഒരു പിരിയാത ബന്ധം ഉണ്ടായി.
And there was an inseparable bond.
ആ ബന്ധം കർത്താവിന് മരണം വരെ തുടർന്നു.
And that bond continued until the death of the Lord Jesus Christ.
അപ്പോൾ ആദ്യം മുതൽ എന്ന് പറഞ്ഞാൽ ഒരു സ്വീകരണത്തിന്റെ നാളിനെ കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്.
And so from the beginning is about that date of reception.
അപ്പോൾ കുടുംബജീവിതത്തിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം സ്വീകരണമാണ്.
And so the first thing that we need to think in our family life is the day of reception.
കല്യാണ സമയത്ത് കല്യാണം നടന്നാട് ചോദ്യം ചോദിക്കുമല്ലോ.
On the day of the marriage there's one question that is asked.
എന്താ നമ്മളോട് ചോദിച്ചത്?
What were we asked?
ഇയാളെ ഇഷ്ടമാണോന്ന് ചോദിച്ചില്ല. ചോദിച്ചോ?
Did they ask do you like this person?
ഇല്ല. എന്താ ചോദിച്ചത്?
What was asked?
അന്നതെല്ലാം മറന്നുപോയല്ലോ അല്ലേ? ഞാനും മറന്നുപോയി. സ്വീകരിക്കാൻ സമ്മതമാണോന്ന് ചോദിച്ചു. ഇയാളെ സ്വീകരിക്കാൻ സമ്മതമാണോ?
Are you ready to receive her or accept her?
നമ്മൾ എന്ത് പറഞ്ഞു?
What did we say?
സമ്മതമാണേ.
Yes.
സ്വീകരിച്ചു.
Yeah, and we accepted.
കല്യാണം കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി പ്രകൃതിയിലെ കാര്യങ്ങൾ.
After marriage again we started thinking about the things before that.
ചിന്തിക്കാൻ പാടില്ലെന്ന ഈ വാക്ക് നമ്മോട് പറയുന്നത്.
But this verse is reminding us that we should not think about what was before.
ഒരു സ്വീകരണം നടക്കുന്നത് വരെ ശരിയായ ഗവേഷണം നടത്താം, അന്വേഷണം നടത്താം.
Until we receive or accept we can do research and we can do investigation.
കല്യാണത്തിന് മുമ്പ് കാര്യങ്ങളെല്ലാം ശരിക്കാണ്. ചെറുക്കന്റെ വീട്ടുകാരെക്കുറിച്ച്, ചെറുക്കനെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, അല്ലെ പെണ്ണിന്റെ എല്ലാ കാര്യങ്ങളും നേരത്തെ അന്വേഷിക്കാം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പാടില്ല, പല്ലിടെ ചെയ്യാൻ പാടില്ല.
Before the wedding all the investigation and the questioning and everything can happen about the boy's family, about the girl's family, about all the background, but after once you receive each other, once the marriage takes place, then we are not supposed to go look into any of that.
Kalyana kanya pinne prayasam undayikkum njan ithra orthilla ennu parayan padilla.
And after marriage when there's a difficulty we cannot say, oh, I did not think about all this.
Inginokke aanu arinjirundengil njan kettukayilla ennu parayan padilla.
You're not supposed to say that, oh, if it is like this then I would not have married.
ആ ഭർത്താവ് പറയും, അല്ലെങ്കിൽ നിന്റെ അപ്പനും അമ്മയും ഇങ്ങനെ, അതുകൊണ്ടാണ് ഇനി ഇങ്ങനെ എന്ന് പറയാൻ പാടില്ല.
And you know the husband is not supposed to stay, it is your father and mother that are like this, that is why you are like this.
ഇത് കേൾക്കുമ്പോൾ ഭാര്യ പറയാം, നിങ്ങളെ കുറിച്ച് എനിക്കറിയാം, പല കാര്യം പറയാനുണ്ട്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ.
And so the wife is also saying, I know many things about you and they are talking among each other.
അപ്പോൾ വിവാഹത്തിന്റെ അന്ന് ഒരു പുതിയ അധ്യായം ആരംഭിക്കണം.
On the day of the wedding there should be a new chapter that starts.
പഴയ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല.
All the old things should not be inquired into.
പല കഥകൾ പലരും പറഞ്ഞുണ്ടാക്കിയിരിക്കും.
There might be many things people might say about different people.
പക്ഷേ അതൊരു പുതിയ ജീവിതമാണ്.
But it's a new life.
അന്ന് ആരംഭിക്കുന്ന ആ ജീവിതം അന്ന് മുതലുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ.
And we should start thinking only about that day onwards.
ഈ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ പലരും വിചാരിക്കുന്നത് എന്റെ ജീവിത പങ്കാളി ഒരു പെർഫെക്റ്റ് ആളായിരിക്കണമെന്നാണ്.
And when marriage takes place each person will think that my life partner should be somebody who's perfect.
Angana perfect aya arengil kalyanam kazhichirundo?
And has anybody like that who's perfect got married?
Oru kulappillatha aal,
a person who has no problems?
Illa.
No.
Raw material pole ulla sahanathina nammal kettiyathu.
We are getting married to a raw material.
Oru vaadu kulappulla,
there are many problems.
Snehikkan kazhiyatha,
a person who cannot love,
keedadanga buddhimuttulla,
a one who cannot be submissive,
angane oru vaadu negative ulla aalayana njan kalyanam kazhichathu, nammal kalyanam kazhichathu.
We got married to someone who has many negatives.
Appo aanayalum pennayalum ellarum porayamol ullavarana aadime manasilakka.
First of all we have to remember and understand that whether it's a male or a female, we all have shortcomings.
Angane kulappulla rendu per kalyanam kazhichu kolayada jeevikkunnaanu kudumba jeevitham.
And understanding all of this and going forward is a successful family life.
Pala kudumbangal undaana prayasinte oru kaaranam mattayala nereyaakkan seriyaakkan vendulla shramama.
Many times the problems that are happening in married life is because one person is trying to correct or to fix the other person.
Ah bharthavu parayana njan bhariye keedadangunnavalaakkiya maattum.
The husband is saying, I will make my wife submissive to me.
എനിക്ക് ഒന്നിലധികം ആളുകളെ അറിയാം, അവർ ഭാര്യമാരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി വടി ഉപയോഗിച്ചവർ എനിക്കറിയാം.
ഐ നോ മെനി സെവറൽ പീപ്പിൾ ഹു ഹാവ് യൂസ്ഡ് ദ സ്റ്റിക് ടു ബ്രിങ് ദ വൈഫ് അണ്ടർ ദ സബ്മിഷൻ.
ഒരു വലിയ അവാർഡ് കിട്ടിയ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു.
There was a teacher who had received an award.
നേരിട്ട് അറിയാം.
ഐ നോ ഹിം പേഴ്സണലി.
വീട്ടിൽ പല ചൂരിലും മേടിച്ചു വെച്ചിരിക്കുക, ചൂരിൽ ഭാര്യക്കിട്ടതല്ല.
And he had a cane stick at home to
beat his wife. അങ്ങനെ ഭാര്യമാരെ തല്ലിയിട്ട് നന്നാക്കി നന്നായി ഏതൊരു ഭാര്യയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ?
Do you know of any wife who has become submissive by the stick?
അതല്ല.
No, it is not possible.
ഏതെങ്കിലും ഒരു ഭർത്താവിനോട് പിണങ്ങി പിണങ്ങി വഴക്ക് പിടിച്ച് നന്നായി ഒരു ഭർത്താവിനെ കുറിച്ച് അറിയാവോ?
Do you know of any husband who has been who has come to the right path come to the right expectation because of the wife being showing sorrow?
ഞാൻ പറഞ്ഞു താല്പര്യം മറ്റേയാളെ നന്നാക്കാം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല.
We should not have a thought in our mind that we can fix the other person.
പിന്നെ എങ്ങനെ നന്നാക്കാൻ പറ്റും?
How can that other person be made right?
ഞാൻ നന്നായാൽ മതി.
I just need to fix myself.
ഞാൻ നന്നായാൽ മറ്റയാൾ നന്നാവും.
If I become right, then the other person will also be right.
അപ്പോൾ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് തോന്നിയാൽ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കണം, അന്ന് ഭാര്യ ഇങ്ങോട്ട് കിട്ടും.
If my wife is not loving me, I should love her and then she will love me back.
അപ്പോൾ ജീവിത പങ്കാളിയെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് വിജയിച്ച ആരും ഉണ്ടായിട്ടില്ല. നന്നാകേണ്ടത് അവരവർ തന്നെയാണ്.
And there's nobody who has been successful when they try to fix their life partner. If they correct themselves, then they will go
right. കാരണം ഇത് രണ്ടും പോരായ്മകളുള്ള ആളുകളാണ്, കുടുംബജീവിതത്തിലെ ആളുകൾ, ഭർത്താവും ഭാര്യയും.
Both the husband and the wife both are ones with many negatives, many shortcomings.
രണ്ടാമത്തെ കാര്യം പറയട്ടെ.
Secondly,
ആദി മുതലുള്ളതും രണ്ട് ഞങ്ങൾ കേട്ടതും.
That which is from the beginning and second what we have heard.
എന്താ കേട്ടത് യോഹന്നാൻ പറയാൻ കാരണം?
Why it is mentioned here about what we heard?
കേട്ട കാര്യം മാത്രമേ യോഹന്നാൻ വിശ്വസിച്ചിട്ടുള്ളൂ.
The John believed only what he heard.
കേട്ട കേൾവികളെ വിശ്വസിച്ചില്ല.
He did not hear what was rumors.
ഇന്ന് ലോകം ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ ധാരാളം കേട്ടുകേൾവികൾ, ഇല്ലാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുക,
കേട്ടുകേൾവികളാണ്.
ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്ന ഇതുപോലൊരു കാലം മുമ്പ് ഉണ്ടായിട്ടില്ല.
There was no time like now where the stories are made up, cooked up and told.
നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങോട്ട് ഇത്രയും വികസിച്ചപ്പോൾ ഇല്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ആളുകൾ ഉണ്ടാക്കുന്നത് അല്ലെ, അപാരമായിട്ട് എനിക്ക് തോന്നാറുണ്ട്.
When artificial intelligence has advanced so much, there are so many things that are made out of nothing that amazes us.
Avaraale vandu parigasika troll undakkanu vicharichal endu eluppaanu alle.
How easy it is if we decide to troll a person.
Modi oru kochu pengottiyude ivide ingane dance kalikkunna karyam ingane oru vaadu trollukal.
There are many trolls where even this one where Modi dances like a girl.
Illatha kadagal oru vaadu undaavum.
The many stories that are not real have been made up.
Enikku valare ariyartha ariyavunna oru kudumbam undu.
I know a family very closely.
Palam kaarigal njan parayilla.
I don't want to mention the place or
kalyanam kazhinja divasam.
On the day of the marriage,
ആ കുടുംബത്തെ തകർക്കണം എന്നൊരു സഹോദരിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു.
One sister had a desire to destroy that family.
അപ്പോൾ എല്ലാവരും കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ വിഷ് ചെയ്യാൻ ചെല്ലുന്നു.
So after the wedding they're going to wish the family.
അപ്പോൾ സഹോദരി ഇങ്ങനെ അടുത്ത് ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ചെറുക്കനെയാണ്.
So the sister went and she hugged the boy.
എന്നൊരു ചെറിയൊരു കുറിപ്പ് അവന്റെ കൊടുത്തു.
And gave him a slip.
എന്നിട്ട് ജെബി പറഞ്ഞു ഇത് രാത്രിക്ക് അത് വായിക്കാവുള്ളൂ, ഇവിടെ വെച്ച് വായിക്കാൻ പാടില്ല.
And she told him read this at home at night, don't read this now.
വലിയ തിരക്കുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബാത്റൂമിൽ പോയി കുറിപ്പ് ഒന്ന് നോക്കി, അത്യാവശ്യമായ കുറിപ്പ് ഏതാണ്ടാണല്ലോ.
And so when he was not that busy he went to the bathroom and he looked at the slip thinking it's very important.
നോക്കിയപ്പോൾ പറയാ ഇവക്ക് വേറെ ഒരാളുമായിട്ട് ബന്ധമുണ്ട്.
And when he looked at it, it's written, this girl has another affair. And the next day, both of them were separated.
അപ്പോൾ കുടുംബം തകർക്കാൻ വേണ്ടി പിശാച് ആളുകൾ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്.
And it is a fact that Satan will use people to destroy the family.
ഇല്ല, ഞാൻ നേരിട്ട് കേട്ട കാര്യം മാത്രമേ ഞാൻ വിശ്വസിക്കാൻ പാടുള്ളൂ.
I should believe only what I've heard directly.
കുടുംബാംഗങ്ങളും പലതും പറഞ്ഞുണ്ടാക്കിയിരിക്കും.
Many family members might make up and say many things.
പക്ഷേ എന്റെ സ്വന്തം ജെബി കൊണ്ട് ഞാൻ കേൾക്കണം.
But I should hear with my own ears.
യാക്കോബി കേൾവിയെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾക്ക് അറിയാമല്ലോ.
You know what Jacob says about hearing?
കേൾപ്പാൻ താമസവും പറയാൻ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയോ? കേൾപ്പാൻ വേഗതയും പറയാൻ താമസമുള്ളവരായിരിക്കണം.
What James is saying is swift to hear and slow to speak.
നിങ്ങൾ ഇനി ഭാര്യ ഭർത്താക്കന്മാർ ഒരു കാര്യം ശ്രദ്ധിക്കണം.
Wives and husbands, you have to pay attention to one thing.
ഒരാൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ മറ്റേയാൾ ചാടിക്കയറി പറയുന്നുണ്ടോ എന്ന് നോക്കണം.
When one person is speaking, you have to see if the other person is jumping in.
യാക്കോബ് പറഞ്ഞ നേരെ എതിരാ.
It is against what James is saying.
ഈ വാരൻ വെസ്ബി എന്ന എഴുത്തുകാരൻ പറഞ്ഞൊരു ഒരു 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 കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും.
You might have heard what Warren Wiersbe says.
ദൈവമേ നമുക്ക് രണ്ട് ജെബി ഒരു വായ് തന്നിരിക്കുന്നത്.
Why has God given us two ears and one mouth?
കൂടുതൽ ജോലി എന്ന വായ് കൊണ്ടല്ലേ?
Aren't we doing more with our mouths?
വായ് കൊണ്ട് കഴിക്കുന്നു, വർത്തമാനം പറയുന്നു, കുടിക്കുന്നു.
Eat, speak, drink.
ജെബി കൊണ്ടോ?
But what do we do with our ears?
ആ കേൾവി മാത്രമേ ഉള്ളൂ.
It's only to listen.
പിന്നെ എന്തിനാ രണ്ട് വായും ഒരു ജെബിയും തരാത്തത്?
Then why doesn't he give us two mouths and one ear?
എന്തിനാ രണ്ട് പ്രാവശ്യം കേൾക്കണം?
Twice you have to hear.
ഒന്ന് പറയണം.
and say once.
കേൾപ്പാൻ വേഗത വേണം.
Swift to hear.
പറയാൻ താമസം വേണം.
And slow to speak.
ഒരാൾക്ക് ദേഷ്യം വരികയാണെന്ന് വിചാരിച്ചു.
Let's say one person is becoming angry.
മറ്റയാൾ അതുപോലെ തന്നെ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണെങ്കിൽ.
And if the other person is also becoming angry in the same manner.
അടിച്ചു വിരിയും.
Then they will fight.
മറ്റയാൾ പറയാനുള്ള എല്ലാം പറയണമെന്ന് വിചാരിക്കണം.
But then one person should let the other person say all that they want to say.
ഞാൻ എന്റെ കാര്യങ്ങൾ ഇപ്പോ വേഗത കൂടുതലാണ് എനിക്ക് തന്നെ അറിയാം.
I know that things are I say things fast.
അതുകൊണ്ട് ആദ്യ കാലത്തൊക്കെ ആളുകൾ പറഞ്ഞു മുഴുവൻ കേട്ട് തീരുന്നതിന് ചാടി കയറി പറയാൻ ശ്രമിക്കുമായിരുന്നു.
And so before I finished saying, people used to interrupt and start saying their things.
പിന്നെ ഞാൻ പാഠം പഠിച്ചു, എല്ലാവരും പറഞ്ഞു കേൾക്കണം, പരമാവധി കേൾക്കണം.
And so I learned a lesson that I need to hear as much as possible what others are saying.
അത് ദിവസം തോറും പ്രായോഗികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക.
And as I progress daily, I try to improve on that.
അപ്പോൾ നന്നായി കേൾക്കണം.
So we have to hear properly.
ഭർത്താവാണ് സംസാരിക്കുന്നെങ്കിൽ ഭർത്താവ് പറഞ്ഞ മുഴുവൻ ഭാര്യ കേൾക്കണം.
And if the husband is speaking, the wife should listen until he has finished what he wants to say.
ഭാര്യയാണ് പറയുന്നെങ്കിൽ ഭാര്യ പറഞ്ഞ മുഴുവൻ ഭർത്താവ് കേൾക്കണം.
And if a wife is speaking, the husband has to hear completely what she has to say.
നമ്മൾ ഇടയ്ക്ക് കേറി പറഞ്ഞതിന്റെ കാരണം എന്തായിരിക്കും?
What is the reason for saying interrupting them?
മറ്റയാളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയാ.
To make the other person surrender.
ആശ്രമം ഉണ്ടാകാൻ പാടില്ല, ഞങ്ങൾ കേട്ടു.
And but that is not what is mentioned here.
ശരിയായ കാര്യങ്ങൾ മാത്രമേ കേൾക്കാവൂ.
To hear only what is correct.
ഇന്ന് തെറ്റായ കാര്യങ്ങൾ ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്നു.
There are many things we are hearing that are wrong.
അപ്പോൾ ആദ്യം മുതലുള്ളത്,
that which was from the beginning,
ഞങ്ങൾ കേട്ടത്,
which we have heard,
മൂന്ന് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്,
and third, what we have seen with our eyes.
അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് സ്വീകരണം.
First I said about acceptance or reception.
രണ്ടാമത്തേത് വിശ്വാസം.
Second was faith.
മൂന്നാമത്തേത് വ്യക്തത.
And third is truth or
clarity.
Yeah,
ഇവിടെ യോഹന്നാൻ പറയുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്.
What we have seen with our eyes.
എന്താ സ്വന്തം കണ്ണുകൊണ്ട് എന്ന് പറഞ്ഞതിന്റെ കാരണം?
What is the meaning or why he is mentioned with our own eyes?
നമുക്കറിയാം, വൈകുന്നേരത്തെ ഒരു ഒരു മുറ്റത്തോ റോഡിലൂടെ നടക്കുകയാണെങ്കിൽ വേണ്ട വെളിച്ചമില്ലെന്ന് വിചാരിച്ചു, അരണ്ട വെളിച്ചമേ ഉള്ളൂ.
Well, let's say we are walking in the evening at evening time, there's not enough light.
ഒരു പാമ്പ് കിടക്കുന്ന പോലെ തോന്നുന്നു.
It looks like there's a snake lying there.
എന്നാൽ സ്വന്തം കണ്ണോട് സൂക്ഷിച്ചു നോക്കിയാൽ അത് പാമ്പല്ല, ഒരു കയറാണെന്ന് തോന്നുന്നു.
But when we look carefully with our own eyes, we will understand it's not a snake, it's a rope.
അപ്പോൾ സ്വന്തം കണ്ണോട് ശരിയായി കാണണം.
So we have to see with our own eyes properly.
എനിക്ക് രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഉമ്മൻചാണ്ടി എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല, ഞങ്ങളുടെ മണ്ഡലക്കാരനായത് കൊണ്ടാണെന്ന് അറിയാൻ പാടില്ല.
I among the politicians in Kerala, I liked Ummanchandy.
ഒരു നല്ല മനുഷ്യനായിരുന്നു.
He was a nice man.
ഞങ്ങളുടെ സഭയിലൊക്കെ വരും, വീടുകളിലൊക്കെ വരുമായിരുന്നു.
He used to come to our church.
അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഒരു ദിവസം പെട്ടെന്ന് ചാനലുകാർ ന്യൂസ് ഇട്ടു.
But one day suddenly the channels media channels put news about him.
Ummanchandy Kannurilekku oru streeyumayittu yathra cheyunu.
And he is traveling in Kannur with an unknown woman.
Adu bhayangara charchayayi.
And it became a matter of great debate.
Ah kore kajappol adhegam paranju enne ethem vedanippicha karyangal onnu adana.
And he said later, one of the things that hurt me most is that.
Seriyalle sreeyude kooda alle yathra cheyathu.
Was it not true that he was traveling with a woman?
Muttimutti irikkya rendu perum kooda.
Both are sitting right next to each other.
Pashe adhe bhariyayirunnu.
But that was his wife.
Artha satyam.
A truth which is
aaro kandu Ummanchandy or stree onnu yathra cheyunu adu stree aayita thoniyullu.
Somebody saw Ummanchandy sitting next to a woman and they just said it's a woman.
Adha sonda kandu kondu kandal ariyavuna aalu parayum adu Ummanchandy Mariyamayum aanu parayum.
But people who knew, if they were seeing with their own eyes, they would have said that's Ummanchandy and his wife Mariamma.
Sonda kan njangalde kannu kondu kandu.
What we have seen with our own eyes.
നാലാമത്തെ കാര്യം പറയട്ടെ, വേഗം പറഞ്ഞാലേ ഇനി സാധിക്കുകയുള്ളൂ.
Fourthly,
ഞങ്ങൾ നോക്കിയത്.
What we have looked upon.
എന്താ കാണുകയും നോക്കുകയും തമ്മിലുള്ള വ്യത്യാസം?
What is the difference between seen and looked?
കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കാണുന്നുണ്ട്.
Well, I can see everybody.
ഒരാൾ നോക്കുക എന്ന് പറഞ്ഞാലോ?
What about if I look?
സൂക്ഷിച്ചു നോക്കുക.
To look carefully.
ഇത് ഞങ്ങൾ ഈ വ്യാഖ്യാനം പഠിപ്പിക്കുമ്പോൾ, ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ശരിയായി നോക്കണം.
So when we teach the study of the Bible,
adhe njangal upayogikkunna vaakku nirikshanam enna, nirikshanam, observation.
We say you have to look properly, that means you have to have observation.
Edhu parayana vedabhagam vaayikkumbol,
when you read a portion,
adhile pradhana kaaryam endanu nokkanam.
Read, look at what is most important.
Ennittu aa kaaryathe kurichu vishadheekarichirikkunna edellam kaaryangal undu nirikshikkuka.
And so observe what is mentioned around it about the most important thing.
Namukku janmasiddhamaya nirikshanathinulla kazhivundu.
We have an inbuilt or inborn capability to observe.
Endengil oru kaaryam kandal kettal adine nammal chodyangal choichu manasilakkum, nammal manappuram alla.
Whatever we see, we have a nature to question and ask more about it.
Nammal manasil oru vaadu chodyangal varum.
There will be many questions in our heart.
Aare,
who,
endu,
what,
endine,
why,
engane,
how,
ഇതിന്റെ ഫലമായിട്ട് എന്താ കാര്യം?
And what is the result of this?
അങ്ങനെ അറിയാതെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും.
As all of these questions will come to our heart.
ഒരു പത്രം വായിച്ചു നോക്കണം.
Let us read a newspaper.
ഒരു പ്രധാനപ്പെട്ട ഹെഡിംഗ് ഉണ്ട്.
There is a main heading.
അതിന്റെ തീം ആണ്.
That is the theme.
രണ്ടോ മൂന്നോ വാക്കുകളേ കാണുകയുള്ളൂ.
There might be only two or three words.
ആ വാക്ക് ആ ഒറ്റ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ ചോദിക്കും, ആര്, എന്ത്, എങ്ങനെ, എവിടെ, എപ്പോൾ, ഒരുപാട് ചോദ്യങ്ങൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരും.
When we just read that heading, so many questions will come to our mind. What, when, who, all of this, it just comes automatically to our mind.
വേദപുസ്തക ധ്യാനത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞതാണ്.
And that is the true art of the meditation of the word.
കുടുംബജീവിതത്തിലോ?
What about our family life?
നോക്കണം.
We have to observe.
ജീവിതപങ്കാളിയെ ശ്രദ്ധിച്ചു നോക്കണം.
We have to look carefully at our life partner.
അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എല്ലായിടത്തും പറയാറുള്ളത് പോലെ ജീവിത പങ്കാളിക്ക് എന്റെ സ്വഭാവത്തിൽ വ്യത്യാസമായ ഒരുപാട് സ്വഭാവങ്ങളുണ്ട്.
And so when we look and observe, we will see that there are many characteristics that our life partner has that is different from ours.
ഭർത്താവിനെ പോലെ ഒരിക്കലും ഭാര്യയെ കാണാൻ പറ്റില്ല.
Husband cannot be a wife.
ഭാര്യയുടെയും ഭർത്താവിന്റെയും ശാരീരികമായ, മാനസികമായ, ആത്മീകമായ, വൈകാരികമായ അവസ്ഥകളെല്ലാം വളരെ വ്യത്യാസമാണ്.
The husband and wife have completely contrasting nature, emotions, characteristic traits, everything.
അപ്പോൾ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ സ്വഭാവമാണ് ഭാര്യയ്ക്കും ഭർത്താവിനും ഉള്ളത് എന്ന് മനസ്സിലാക്കി ആ വൈരുദ്ധ്യങ്ങളെ അതുപോലെ തന്നെ അംഗീകരിക്കുന്നതാണ് വിജയകരമായ ജീവിതം.
And so a Christian successful married life is one where you are able to understand that your life partner has many contradicting or different kinds of natures and accepting all of those as it is.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കാര്യം?
Have you observed this?
ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകുന്ന സ്വഭാവങ്ങളല്ല ആണിന്റെയും പെണ്ണിന്റെയും.
A man, a boy and a girl have natures that do not go along with each other.
ആണുങ്ങൾ കാണുന്ന പോലെ പെണ്ണുങ്ങൾ കാണാൻ പറ്റില്ല.
A girl cannot see how a boy sees.
അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ദിവസം മുതലേ ഈ വ്യത്യാസങ്ങളെ കുറിച്ച് ഒരു ഗവേഷണം നടത്തണമെന്ന് ഞാൻ എല്ലാ കുടുംബയോഗങ്ങളും പറയാറുണ്ട്.
And I say in all the family meetings that as soon as the marriage is over, we have to research and find out more about the opposite.
അങ്ങനെ പങ്കാളിയെ സൂക്ഷിച്ചു നോക്കിയിട്ട് എന്റെ സ്വഭാവത്തിൽ ഏതൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളത് കണ്ടിട്ട് ഞാൻ അത് അംഗീകരിക്കുന്നതാണ് വിജയകരമായ ജീവിതത്തിന്റെ രഹസ്യം.
And the secret of a victorious family life is to see to look upon the nature of the life partner and compare it with my own and see what is the difference and accept it.
കാര്യം സഹകരണമാണ്.
And fifthly is to cooperate.
ഞങ്ങളുടെ കൈ തൊട്ടു.
What our hands have handled.
ഞങ്ങളുടെ കൈ തൊട്ടു.
What our hands have handled.
താഴെ വരുന്നത് കൂട്ടായ്മ എന്നുള്ള വാക്ക് പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്.
Later we see the word fellowship is used many times.
കല്യാണ സമയത്ത് സമ്മതമാണോ എന്ന് ചോദിച്ചു.
At the time of marriage it was asked are you ready to accept?
സമ്മതമാണോ എന്ന് പറഞ്ഞു.
And yes, I'm ready to accept.
പിന്നെ അടുത്ത വാക്യം ഉപദേശി പറഞ്ഞത് എന്താണ്?
What is the next thing that the Lord servant says?
സമ്മതമാണെങ്കിൽ ഒപ്പിടാനല്ല.
It's not, then he's not saying to sign.
കൈ കൊടുക്കാൻ പറയും.
So first they is asking to hold hands.
അങ്ങനെയല്ലേ പോടാ എന്ന് പറഞ്ഞു.
Is that what we said that day?
ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു കൊടുത്തവരെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം.
I know many here whom I have told.
കൈ കൊടുക്കാൻ പറഞ്ഞു.
I told to hold the hands.
എന്തിനാ കൈ കൊടുക്കുന്നത്?
Why are they holding hands?
എത്ര പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ കൈ കൊടുക്കാറുണ്ട്?
How many girls give hands to boys?
അവരുടെ ഭാര്യമാരായി തീരുന്നുണ്ടോ?
Are they becoming their wives?
എത്ര സ്ത്രീകൾ പുരുഷന്മാർ കൈ കൊടുത്തിട്ടുണ്ട്?
How many women have given hands to men?
അവരെല്ലാം ഭർത്താക്കന്മാരായിട്ടുണ്ടോ?
Are those men all becoming husbands?
ഇല്ല, അവര് കല്യാണ സമയത്ത് കൈ കൊടുക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്?
But why is it that the hand holding is happening at the marriage?
അത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്.
Because it is mentioned in the word of God.
ആഹാബ് രാജാവിന്റെ ഭരണകാലത്ത്,
during the reign of Ahab,
യെഹൂ എന്നൊരു നവീകരണ കർത്താവ് ഉണ്ടായി.
There was a reformist by the name of Jehu.
അദ്ദേഹം ഇങ്ങനെ ഒരു രഥത്തിൽ യാത്ര ചെയ്യുകയാണ്.
He was traveling in a chariot.
അങ്ങനെ യാത്ര ചെയ്തപ്പോൾ യോനാദാബ് എന്ന് പറഞ്ഞ ഒരാൾ റോഡരികിൽ നിൽക്കുന്നു.
And so there was a man Jonadab standing on the roadside.
അപ്പോൾ ഈ യെഹൂനെ കണ്ടിട്ട് അദ്ദേഹം അദ്ദേഹത്തെ വന്ദനം ചെയ്തു.
And when he saw Jehu, he greeted him.
അവർ രഥം നിർത്തി.
He stopped the chariot.
യെഹൂ യോനാദാബിനോട് ചോദ്യം ചോദിച്ചു.
And Jehu asked Jonadab,
എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്നു പോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ?
Is your soul is your heart true as just as my soul clings to yours?
യോനാദാബ് എന്ന് പറഞ്ഞു.
What did Jonadab say?
നിന്റെ ഹൃദയം എന്റെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്നു പോലെ എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്നു.
Just as my soul clings to yours, so does yours cling to mine.
കൈ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കൈ തരാൻ പറഞ്ഞു.
And then he said, if that is the case, let's give you a hand.
അപ്പോൾ കല്യാണ സമയത്ത് എന്തിനാ കൈ കൊടുക്കുന്നത്?
Why do we give hands at the time of marriage?
ഹൃദയങ്ങൾ ഒന്നാകുന്നു.
For two hearts to become one.
രണ്ടുപേരും യോജിക്കുന്നു.
two are becoming one.
അങ്ങനെ കൈ കൊടുത്ത് കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ അവിടെയാണ് കൂട്ടായ്മ ആരംഭിക്കുന്നത്.
And so when two hands are holding together to form a, to start a marriage, that is where fellowship starts.
കൂട്ടായ്മ fellowship എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാലോ, fellows in the same ship, ഒരേ വള്ളത്തിൽ യാത്ര ചെയ്യുക.
Fellowship, we can say it means two fellows in the same ship.
പിന്നെ ഒരു പിരിയ ബന്ധമാ.
And so then it is an inseparable bond.
വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങൾ ഉള്ളവരെ,
two people with two different natures,
വ്യത്യസ്തങ്ങളായ ആഗ്രഹമുള്ളവരെ,
with two different types of desires,
അവർ ഒന്നായി തീരുക.
They become one.
ദൈവം ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ,
when Adam, God created Adam and Eve,
വേദവസം പറഞ്ഞു ദൈവം അവർക്ക് ആദാം എന്ന് പേരിട്ടു, ഒരു പേരേ ഉള്ളൂ.
And God, the word reminds us, God saying they have to be named Adam.
ഞാൻ സാധാരണ ആളുകളോട് ചോദിക്കുമ്പോൾ, പിള്ളേരൊക്കെ എന്നാ ചെയ്യുന്നു ചോദിക്കുമ്പോൾ, പലരും പറയാനുള്ളത് എന്റെ മോൻ MBBSന് പോയിരിക്ക, എന്റെ മകൻ മെഡിസിൻ എഞ്ചിനീയറിംഗിന് പോയിരിക്ക, എന്റെ മകൻ പൈലറ്റാ, എന്റെ മോൾ നേഴ്സാ, എന്റെ എന്റെ എന്റെ. ഈ ഞാനെന്നതിന് വല്ല പ്രാധാന്യം കുടുംബജീവിതത്തിലുണ്ടോ?
When I ask many people, they say my son is gone or my child is gone for medicine, or so is there any prominence for my or I in family life?
കുടുംബജീവിതത്തിൽ ഞാൻ ഇല്ലാതെയായി ഞങ്ങൾ ഉണ്ടാവുകയാണ്.
And in family life, I is being demolished and it's becoming we.
ഞാനാണ് കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു.
I am the greatest enemy in a family life.
ഞങ്ങൾ,
it's us.
We. ഇവിടെ യോഹന്നാൻ പറയുന്നത് പിതാവിനോടും പുത്രനോടും കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഞങ്ങളും തമ്മിലും കൂട്ടായ്മയുണ്ട്.
John is saying if we have fellowship with the father and the son, then we have fellowship.
അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ശരിയായ കൂട്ടായ്മ ഇല്ലെന്ന് പറഞ്ഞാൽ ഒറ്റ കാരണം, ദൈവത്തോട് കൂട്ടായ്മ ഇല്ലെന്നുള്ളതാണ്.
If a husband and wife do not have fellowship, there's only one reason, they do not have fellowship with God.
എനിക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ട്, ഭാര്യയോട് കൂട്ടായ്മ ഇല്ല, ഭർത്താവിനോട് കൂട്ടായ്മ ഇല്ലെന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു കാര്യമല്ല.
If I say that I have fellowship with God but I do not have fellowship with husband or I do not have fellowship with wife, that is not correct.
அப்ப தெய்வத்தங்கள நாம் அகரும்போல் பங்காளியில நகரும் സ്വാഭാവികമാണ്.
And when we distance from ourselves from God, this is natural that we distance ourselves from our life partner.
நாம் தெய்வத்தோடு அடுக்கும்போல்,
and when we draw close to God,
தெய்வத்தோட സ്നേഹം മനസ്സിലാകും.
We will understand the love of God.
ആ സ്നേഹം കൊണ്ട് ഭാര്യയെ സ്നേഹിക്കും.
And with that love we love our wives.
ഒരു ഭാര്യ ദൈവത്തോട് അടുക്കുമ്പോൾ,
and when a wife draws closer to the Lord,
കീഴടങ്ങലിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. കർത്താവിനെ കീഴടങ്ങൽ കാണാൻ കഴിയും.
And she will see the submission of the Lord Jesus Christ.
അങ്ങനെ ആരും പറഞ്ഞു കൊടുക്കാതെ ഭാര്യ കീഴടങ്ങും.
And without anybody having to tell her, she will surrender to the surrender.
ഞാൻ ആദ്യം പറഞ്ഞ കുടുംബ പ്രശ്നങ്ങൾക്കുള്ള ഒരേ ഒരു പരിഹാരം, കർത്താവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരണം, അവന് മാത്രമേ സന്തോഷം തരാൻ കഴിയുള്ളൂ.
And as I mentioned in the beginning, there's only one true solution for joy in the family life, that is to bring the Lord Jesus Christ into our lives.
അവനുമായി കൂടുതൽ കൂട്ടായ്മ പുലർത്തും തോറും,
and as we have more fellowship with him,
കൂടുതൽ പ്രാർത്ഥിക്കും തോറും,
as we pray more to him,
കൂടുതൽ വചനം ധ്യാനിക്കും തോറും,
as we more meditate more upon the word,
കർത്താവിന്റെ സ്വഭാവം പോലെ ആയി തീരാൻ ആഗ്രഹിക്കും തോറും,
and as we desire more to become conformed to the nature of the Lord Jesus Christ,
നമ്മുടെ ജീവിത പങ്കാളിയോടുള്ള ബന്ധം ദൃഢതരമായി തീരും,
and our relationship with our life partner will also,
അത് നമുക്ക് തിരികെ കർത്താവിലേക്ക് തന്നെ മടങ്ങി വരാം.
And so let us come back to the Lord.
കുടുംബം ആരംഭിക്കുന്ന അന്ന് മുതലുള്ള കാര്യങ്ങൾ ചിന്തിക്കുക.
Let us think about what we started from the day of the marriage.
പൂർണ്ണതയുള്ള ഒരാളെ പ്രതീക്ഷിക്കരുത്, ജീവിത പങ്കാളി അങ്ങനെയല്ല.
It is not right to expect a life partner who is perfect.
Sonda jevi konde ketta karyangale vishwasikkavu.
Hear, listen only to what you've heard with your own ears.
Sonda kannu konde kaananam.
You have to see with our own eyes.
Jeevitha pangalaye nokkanam.
And we have to look and observe our life partner.
Kai kodukkanam.
And we have to give our hands.
Sahakaranam venam.
We have to have fellowship.
Kootayma pulartanam.
And continue in fellowship.
Idella karthavumayulla bandhatha labhikkunnathonde namukku kurey kooda karthavulude aduthu vannu നമ്മുടെ ജീവിതം കുറെ കൂടെ മെച്ചപ്പെടുത്താം.
And this all we receive when we have our right relationship with the Lord, and that we can also have that in our family lives.
കർത്താവ് സഹായിക്കട്ടെ.
May the Lord help us.